ദൈവത്തിന് മഹത്വം. തിരുവചന അടിസ്ഥാനത്തിൽ പൗരോഹിത്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി പാസ്റ്റർ വി എ തോമസ് ആധികാരികമായി നടത്തിയ പ്രഭാഷണം പ്രാർത്ഥനാപൂർവം ശ്രവിച്ചാലും.
ഈ പ്രാവശ്യം ഇവിടെ വെച്ച് നടത്തപ്പെടുന്ന സുവിശേഷ യോഗത്തിന്റെ ഒടുവിലത്തെ രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. മനോഹരമായ ഗാനങ്ങൾ നാം കേട്ട് നാം ഏറ്റവും സന്തോഷമുള്ളവരായി തീർന്നിരിക്കുകയാണ്. ആ പ്രിയ സഹോദരനും കുടുംബവും പ്രിയ സഹോദരങ്ങളും ഒരുമിച്ച് കർത്താവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി മനോഹരമായ ഗാനങ്ങൾ പാടുവാനും അവരുടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ അനേകം കർത്താവിനിലേക്ക് വരുവാനും ഈ ദിവസങ്ങളിൽ കർത്താവ് അവരെ കരങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി നമുക്ക് വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ദൈവത്തിന്റെ ഗാനത്തിലായിരിക്കാം. നമുക്കൊരു നല്ല പ്രസംഗകനെയല്ല ആവശ്യം, നമുക്കൊരു നല്ല പ്രസംഗവുമല്ല ആവശ്യം, ഇതിലുപരിയായി യേശുക്രിസ്തുവിനെ തന്നെയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മളുടെ എല്ലാവരുടെയും ഹൃദയ കണ്ണുകൾ യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് പറയുകയും യേശുക്രിസ്തുവിനെ നമുക്ക് ഉപരിയായി ശ്രദ്ധിക്കുകയും ചെയ്യാം. ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് എഫേസ്യ ലേഖനം 2:6-7 വാക്യങ്ങൾ വായിക്കാം. എഫേസ്യ ലേഖനം 2:6-7 വാക്യം.
വരുംകാലങ്ങളിൽ കാണിക്കേണ്ടവരും ചെയ്തു.
ഇന്ന് രാത്രിയിൽ ഈ വായിച്ചതായ വേദഭാഗത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ചുട്ടുവരട്ട ഇരുമ്പച്ചടി അച്ചടം പോലെ പതിഞ്ഞ് ഈ രാത്രി പരിവർത്തനം ഉളവാക്കുവാൻ പര്യാപ്തമായ ആ വാക്യം പ്രത്യേകിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്ത് എഴുന്നേറ്റിച്ച് നമ്മെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. ഈ വായിച്ചതായ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിൽ സ്വർഗത്തിൽ നമുക്കെന്തുണ്ട് എന്ന വിഷയത്തെ കുറിച്ച് സംസാരിപ്പാൻ ഞാൻ ദൈവകൃപയിൽ ചരണപ്പെടുകയാണ്. ഈ പ്രാവശ്യത്തെ ഈ സുവിശേഷയോഗം തിരിയുമ്പോൾ സ്വർഗീയനാളിലേക്കുള്ള യാത്രയിൽ ഒരു പ്രാവശ്യം കൂടെ പുതുബലം ഉൾക്കൊണ്ട് പ്രത്യാശ വർദ്ധിപ്പിച്ച് തിരിയുകയാണെങ്കിൽ അനന്തര ദിനങ്ങളിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹീതമായി ഈ മരുഭം പ്രയാണം തുടരുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, യഥേശ്യാലേഖനത്തിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥേശ്യാലേഖനം 2 ആരംഭിക്കുന്നത്. യഥേശ്യാ പട്ടണത്തിന്റെ ശബ്ദം അർത്ഥമേ 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 എന്നുള്ളതായിരിക്കുമ്പോൾ യഥേശ്യാ ലേഖനത്തിന്റെ ശബ്ദം സ്വർഗത്തിൽ സ്വർഗത്തിൽ സ്വർഗതലങ്ങളിൽ ആരാധിച്ചുകൊണ്ടിരുന്നത് കരിങ്കല്ലിൽ കൊത്തിയുണ്ടാക്കിയതും കാലങ്ങൾ കൊണ്ട് വിരൂപപ്പെട്ടതുമായ ഒരു സ്ത്രീത്വത്തെയാണ്. ആ സ്ത്രീത്വം ആകാശത്തിൽ നിന്ന് വീണു എന്ന് അവകാശപ്പെടുകയും കാലങ്ങളുടെ കടമ നോക്കിൽ കരിങ്കല്ലിൽ കൊത്തിയുണ്ടാക്കിയ രൂപം വിരൂപപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു സ്ത്രീത്വത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി ആരാധിക്കുമ്പോൾ പല സ്ത്രീക പറയുന്നത് ഞങ്ങൾ സ്ത്രീത്വാരാധനക്കാരല്ല, സ്വർഗത്തിൽ സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ മുമ്പിൽ ഞങ്ങൾ മുട്ടുകുത്തുന്നു. മാനവ ചരിത്രത്തിൽ ഏത് കാലഘട്ടത്തിലും സ്ത്രീത്വാരാധന തുടർന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീത്വാരാധന എവിടെയുണ്ടോ ഏത് മതത്തിലുണ്ടോ അത് മാര്യമ്മയായാലും മേരിയമ്മയായാലും സ്ത്രീത്വാരാധന ഏത് കാലഘട്ടത്തിലും മനുഷ്യനെ അപ്പാത്മജീയ പ്രവണതകളിലേക്ക് നയിച്ചിട്ടുണ്ടെന്ന് ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. പൗലോസ് പറയുന്നത് നിങ്ങൾ അങ്ങനെ എഫേസ്യ ലേഖനത്തിന്റെ സ്വഭാവം അതാണ്. എഫേസ്യ ലേഖനത്തിന്റെ രണ്ടാം അധ്യായം ആരംഭിക്കുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരിക്കുന്ന ആത്മലോകത്തിലെ ഒരു ജീവ ശവത്തിന്റെ കഴിവാറിന്റെ ചിത്രം വരച്ചുകൊണ്ട് ആരംഭിക്കുന്നെങ്കിലും ആ ചിത്രം അവിടെ അവസാനിക്കാതെ ആ പാപത്തിന്റെ കരിവാളിപ്പ് നിറഞ്ഞ ആ ജീവൻ ശവത്തെ ഇസ്രായേൽ പിതാവായ ദൈവത്തിന്റെ മടിയിൽ നിന്ന് ചതിച്ചുവരുന്ന ക്രൈസ്തിന്റെ കൊളുത്തുകൾ കൊണ്ട് കൊളുത്തേർത്തവനെ ഉയർത്തി പ്രിയപ്പെട്ടവരെ ആത്മീയമായ ഭാഷയിൽ ദൈവോദനത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് പഠിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു വ്യക്തി യേശു ക്രിസ്തുവിനായി കഴിയുമ്പോൾ ആത്മീയമായി ഇപ്പോൾ തന്നെ ആ വ്യക്തിയുടെ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. ഇനി നാം അക്ഷരീക സ്വർഗത്തിൽ പോകും. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുകയാണെങ്കിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി ഈ ലോകമാകുന്ന വലിയ ശവപ്പുറത്തിൽ ജീവൻ കവങ്ങളായി നാം അടിഞ്ഞിറങ്ങുമ്പോൾ കരുണാസമ്പന്നനായ ദൈവം തന്റെ മഹാസ്നേഹ നിമിത്തം യേശു ക്രിസ്തുവാകുന്ന ക്രൈലിനെ പിതാവായ ദൈവത്തിന്റെ മടിയിൽ നിന്ന് ഇവിടെ കയത്ത് ദൈവത്തിന്റെ കരുണയും സ്നേഹവും എന്ന കോണത്തുകൾ നമ്മുടെ മേൽ ചെയ്ത് ഈ നാറ്റം പിടിച്ച തേക്കുകണ്ടത്തിൽ നിന്ന് നമ്മെ ഉയർത്തി തന്റെ പുത്രന്റെ തിരുനെഞ്ചിനെ രക്ഷത്താൻ നമ്മെ കഴുകിയെടുത്ത് യേശു ക്രിസ്തുവിനോട് കൂടെ ഇപ്പോൾ തന്നെ നമ്മെ ആത്മീയ സ്വർഗത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇരുത്തിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിനോട് കൂടെ സ്വർഗതലത്തിൽ ഇനിയും നാം അക്ഷരീയ സ്വർഗത്തിൽ പോകും. ഈ വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് എന്തുണ്ടെന്നുള്ള ഒന്നാമത്തെ ചിന്തയിൽ സ്വർഗത്തിൽ നമുക്ക് പേരുണ്ട്. ലുക്കോസ് വിശേഷം 10:20 ഒരാൾക്ക് വായിക്കാം.
എങ്കിലും ഭൂമിയിലെ കീടങ്ങളല്ല നമ്മുടെ
നമ്മുടെ വായിക്കപ്പെട്ടവനായ ഈശോയ്ക്ക് അധികാരവും ശക്തിയും കൊടുത്ത് ഒരു കൂട്ടം പ്രവർത്തകരെ പറഞ്ഞയച്ചു. അവർക്ക് കർത്താവ് അധികാരവും കൊടുത്തു ശക്തിയും കൊടുത്തു. അധികാരവും ശക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് രണ്ടും കൂടെ കിട്ടിയാൽ ഏറ്റെടുത്തുള്ള നാമത്തിൽ എന്തും പ്രവർത്തിക്കട്ടെ. ആ ഇതിനെ ഇപ്പൊ തണ്ണു കണക്കിന് ലോഡ് വഹിച്ചുകൊണ്ട് ഒരു ലോറി ഇങ്ങോട്ട് വരുമ്പോ ഞാൻ യൂണിഫോമിൽ ഇങ്ങനെ കൊണ്ട് വിളിച്ചാൽ ആ ലോറി അവിടെ നിൽക്കും. അപ്പോൾ അധികാരത്തിന്റെ മുമ്പിൽ ശക്തി നിൽക്കും. അവർ കർത്താവർക്ക് അധികാരവും കൊടുത്തു ശക്തിയും കൊടുത്തു. അതിനാൽ ഒരു ശക്തിയേറിയ പ്രവർത്തനം കഴിഞ്ഞിട്ട് ഈശോമിശിഹായുടെ അടുക്കൽ വന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. പോലും ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചാൽ പെട്ടുപോകും. അങ്ങനെ ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്ന് പറയുമ്പോൾ ഏറ്റെടുത്തു പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കണ്ടതത്തിൽ തന്നെ പിന്നെ ഭൂതമിറക്കണങ്ങൾ നടക്കുന്ന ആളുകൾ. എന്നാൽ ഭൂതങ്ങളെ ഇറക്കണം കയറിയാൽ എന്നാൽ ദൈവകുമാരന്റെ സുവിശേഷം പാപിയുടെ ഹൃദയത്തിൽ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ദൗത്യം. അപ്പോൾ ചില ആളുകൾ അങ്ങനെ ഇന്ന് ഈ പൂർവമിറക്കലിന് കൂടുതൽ പ്രസക്തി കൊടുക്കുകയും പൂർവമിറങ്ങുന്ന ഒരു വലിയ വീരത്യമായി കണക്കാക്കുകയും അതിനെക്കുറിച്ചൊക്കെ വലിയ പ്രസക്തികളെ നടത്തി വലുതാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കും ഇതൊരു ആശയാണ്. പൂർണ്ണങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുക. ഒരു ഭാഷയിൽ ഒരു മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അവന്റെ പേര്. ഒരു ഓർപ്പോസ്റ്റ് വായിച്ചാലും നോട്ടീസ് വായിച്ചാലും മാസിക നോക്കിയാലും പുസ്തകം നോക്കിയാലും അവരാത്ര നോക്കുന്ന
ആ
മാത്രം.
ഇല്ല എങ്കിൽ ഈ ലോകം വിട്ടു പിരിയുന്നതിന് മുമ്പ് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നിങ്ങളുടെ രാത്രിയിൽ ജീവ പുസ്തകത്തിൽ എഴുതപ്പെടുന്ന രാത്രിയായി തീരും. ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പയിലെയും തളിയും. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നതിലല്ല, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാൽ സന്തോഷിപ്പിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് പൗരത്വമുണ്ട്. എഫേസ്യ ലേഖനം 3 20 വാക്യം വായിക്കാം. എന്നാ നാം ചോദിക്കുന്നതും 3
നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ ഒന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു.
നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായിട്ട് വരുമെന്ന് നാം കാത്തിരിക്കുന്നു. തിരുത്താക്കാതാഗ്രഹത്തിൽ ബന്ധിതനായിരിക്കുന്ന പൗരോ പലപ്പോഴും തലയുയർത്തി നോക്കുമ്പോൾ ആ കാലാഗ്രഹത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ധാരാളം റോമൻ കോളനികൾ അവർക്ക് അവനെ കാണാൻ കഴിഞ്ഞിരുന്നു. ഞാനൊരു റോമാ പൗരനാണെന്നുള്ള അഭിമാനത്തോടുകൂടെ തലയുയർത്തി നടക്കുന്ന അനേക റോമൻ പൗരന്മാരെ പൗലോസ്ലിയ കണ്ടിട്ടുണ്ട്. എന്നാൽ പൗലോസ്ലിയ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത് ഞാൻ നമ്മുടെ പൗരത്വമേ സ്വർഗത്തിലാകുന്നു. ആ റോമൻ പൗരന്മാർ അവരുടെ പൗരത്വത്തിൽ വിശ്വസിച്ചിരുന്നപ്പോൾ, അതിലഭിമാനിച്ചിരുന്നപ്പോൾ, അതിൽ ആശ്രയിച്ചിരുന്നപ്പോൾ ചക്രവർത്തിയുടെ മുഖങ്ങളെ നേരിട്ട് കാര്യം പറയാൻ കഴിവുള്ള ആ റോമൻ പൗരത്വത്തിൽ അവർ പ്രശംസിച്ചുകൊണ്ടിരുന്നപ്പോൾ പൗരോസ്മരിച്ച് പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായി രക്ഷിതാവായിട്ട് വരും എന്ന് നാം കാത്തിരിക്കുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിന്റെ പൗരനായി തീരണമെങ്കിൽ ആ വ്യക്തി ആ രാജ്യത്തിന്റെ പ്രജയായി ജനിച്ചിരിക്കണം. ജനനത്താലാണ് ആ രാജ്യത്തിന്റെ പൗരത്വം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. അതല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ നിയമത്വം കിടക്ക് പരിപൂർണമായി തന്നെ സമർപ്പിച്ച് ആ നിലയിൽ പൗരത്വം അവകാശപ്പെടുത്താം, അങ്ങനെയും പൗരനായി തീരാം. സ്വർഗരാജ്യത്തിന്റെ പൗരനായിട്ട് ഒരു വ്യക്തി തീരുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറക്കുന്ന ശാരീരിക ജനനം വഴിയല്ല, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് ഉയരത്തിൽ നിന്ന് വീണ്ടും ജനനം വഴിയാണ് ഒരു വ്യക്തി സ്വർഗത്തിന്റെ പൗരനായി തീരുന്നത്. സാധാരണ ആളുകൾ കണ്ടാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞ് കണ്ടുമുട്ടിയാലും ആദ്യം പല കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് വരുമ്പോ ചോദിക്കുന്നത് അപ്പം മത്തായിട്ടന് എന്നായി പ്രായം? ആളുകൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് എന്നായി പ്രായം? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ മണ്ണിലേക്ക് ജനിച്ച ജീവിതം പറഞ്ഞിട്ടില്ല. ആമേൻ ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായവനായിട്ടോ. ദൈവത്തിന്റെ അംഗീകാരമാണ് കാര്യത്തിന് വേണ്ടിയാണ് നീ നേട്ടം. അപ്പോ നാം ഈ മണ്ണിലേക്ക് തിരന്ന് വീഴുമ്പോഴാണ് നമ്മുടെ ആഴത്തുള്ളോ അംഗീകരിച്ച് പേര് എഴുതുന്നത്. എന്നാൽ അതുപോലെ തന്നെ ദൈവരാജ്യത്തിൽ നമ്മെ പരിഗണിക്കുന്നത് ശരീരത്തിൽ പിറന്നു വീഴുമ്പോഴല്ല, വീണ്ടും ജനനത്താൽ ദൈവത്തിൽ നിന്ന് ദൈവിക ജീവനിൽ ജനിച്ചു വീഴുന്നത് മുതലാണ് ദൈവം നമ്മളെ അംഗീകരിക്കും. അപ്പൊ 97-ാമത്തെ വയസ്സിലാണ് ഒരപ്പൂപ്പൻ വീണ്ടും ജനിച്ചതെങ്കിൽ ദൈവത്തിന്റെ പരിഗണനയ്ക്കിൽ അയാൾ 1-ാം വർഷം തൊട്ട് ദൈവം കൂടുക. വയസ്സ് 97 ഉണ്ടെങ്കിലും അയാൾ വീണ്ടും ജനിച്ച ആ ആറ്റമാസ തീയതി കൊണ്ടാണ് ദൈവത്തിന്റെ കണക്കിൽ അയാളെ പ്രായം കൊടുത്തത്. അപ്പൊ മക്കളെ, എനിക്ക് 97 വയസ്സുണ്ടെന്ന് പറഞ്ഞാലും ദൈവം പറയുന്ന നിനക്ക് 1 വയസ്സേ ആയുള്ളൂ, ഇപ്പോഴാണ് നീ വീണ്ടും ജനിച്ചത്. അതുപോലെ അവന്റെ ജീവിതം ദൈവത്തിന്റെ പരിഗണനയിലുള്ളതല്ല, പരിഗണനയിലില്ല. ഹല്ലേലൂയ. അങ്ങനെ വീണ്ടും ജനനം വഴി സ്വർഗത്തിന്റെ പൗരത്വം പ്രാപിച്ച വ്യക്തികൾക്കായി ഞാൻ ദൈവത്തെ പുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് പേരും പെരുമയും ഇല്ലെങ്കിലും ക്രോധീകരതയും ശക്തിയും ഇല്ലെങ്കിലും നിങ്ങൾ ആരാരും അറിയപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ തന്നെ ഈ രാത്രി ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. സ്വർഗത്തിന്റെ പൗരത്വം ഹല്ലേലൂയ. പൗരോ തിരുത്തിയാക്കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിൽ കാര്യം വിട്ടങ്ങനെ ആശങ്കിക്കപ്പെട്ടവരായി കാര്യങ്ങൾ ആപത്തിൽ കിടക്കുമ്പോഴും പൗരോ പറയുകയാണ്, ഞാൻ സ്വർഗത്തിന്റെ പൗരനാണ്. ഈ പൗരത്വത്തെ ആളുന്ന കാലെന്തിനാ ആമത്തിലിട്ടിരിക്കുന്നത്? കൈ എന്തിനാ കാലിനും അങ്ങനെ ഉപയോഗിച്ചാൽ അതിന്റെ മറുപടി പച്ചപ്പൈമര കുരിശുമെന്നുകൊണ്ട് ഒരു കഥഞ്ഞ നായ്ങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീണ്ടും എഴുന്നേറ്റും വീണ്ടും എഴുന്നേറ്റും ഗോൽഗോത്താരുടെ കയറ്റം കയറി ആ ക്രൂശിന്മേൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തമേറ്റ ക്രിസ്തു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് തങ്ങനെ ധരിക്കുന്ന താരാവലിയെ വേണം. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും കാലകളാമത്തിൽ കിടക്കുമ്പോഴും ഞാനൊരു കുറ്റവാളിയല്ല, ഞാൻ സ്വർഗത്തിന്റെ പൗരനാണെന്നുള്ള ബോധത്തിൽ അവിടെ പൗരൻ അവിടെ ഞാൻ നേരെ എഴുതിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിലുള്ള വിശുദ്ധരും വിശ്വാസികളും ഞാൻ എഴുതുമ്പോൾ കാര്യം അങ്ങനെ പുറത്തു പിടിക്കുക. പൗരോട്ടിങ്ങനെ എഴുതി എഴുതുവാൻ ഉപയോഗിക്കുന്ന എന്റെ കൈകളെ ബന്ധിക്കുവാൻ കാരാഗ്രഹത്തിലെ കാര്യം മുന്നിൽ അങ്ങനെ കഴിയും. പക്ഷേ ഞാൻ ഈ എഴുതി വിടുന്ന ദൈവത്തിലേ ബന്ധനമില്ല. ആ കാരാഗ്രഹത്തിൽ ബന്ധനത്തനായി തങ്ങിടക്കുമ്പോഴും താൻ ഭയപ്പെട്ടിരുന്നില്ല, നിരാശപ്പെട്ടിരുന്നില്ല, പതറിപ്പോയിരുന്നില്ല, തൂറിപ്പോയിരുന്നില്ല. അവിടെ താൻ പറയുന്നു, ഞാൻ സ്വർഗത്തിന്റെ പൗരനായി ഈ കേളിനകത്തും തുടരുന്നു. ഹല്ലേലൂയ. സുവിശേഷത്തോടുള്ള ആ പൗരത്തിന്റെ ഹൃദയമായ സ്നേഹം അവന്റെ ഹൃദയമരിക്കലിൽ പടിഞ്ഞ ആ ദർശനത്തിന്റെ ആഴമാണ് ആ കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിലും പൗരത്തിനെ അഴലാതെ നിർത്തിയത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതഗതിയിൽ ഉറച്ചു മുന്നോട്ട് പോകേണ്ടതിന് ഈ പ്രത്യാശയേറിയ ഈ സ്ഥാനം നാം ഉറപ്പിടുക. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. തുടർന്ന് നാം വായിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ എന്തുണ്ട്? സ്വർഗത്തിൽ നമുക്ക് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. വായിക്കാം എബ്രായ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം വായിക്കുന്നു. ആകയാൽ ദൈവത്തിനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ദൈവത്തിനാഗ്രഹികളായി നമുക്കുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി കാര്യം ഉയർപ്പെടുത്തിക്കൊള്ളുക. ഈ വായിച്ചതായ വേദഭാഗത്തിൽ വ്യക്തമായിട്ട് എബ്രായലേഖനകാരൻ എഴുതിയിരിക്കുക, ആകയാൽ ആകാശങ്ങളിൽ കൂടെ കടന്നു പോയോരും ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുവിടുക. ഇനി പറയുന്നതായ ചില കാര്യങ്ങൾ നമ്മിൽ അനേകരും കൃതം കൊണ്ട് നിറയും, ചില അത്ഭുതം കൊണ്ട് നിറയാനുള്ള സാധ്യതയുണ്ട്. അത് കാര്യങ്ങൾ തിരിയാതെ വന്ന അങ്ങനെ ഉണ്ടാവും. നാം തിരുവചന വെളിച്ചത്തിൽ പൗരോഹിത്യം എന്ന വിഷയത്തെ കുറിച്ച് വളരെ ആഴമായിട്ട് പഠിക്കുകയാണെങ്കിൽ തിരുവചന വെളിച്ചത്തിൽ യേശുക്രിസ്തുവിന്റെ സഭയ്ക്ക് ഈ മണ്ണിൽ മഹാപുരോഹിതനില്ല, പുരോഹിതന്മാരുണ്ട്. പൗരോഹിത്യം എന്ന വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. ഒന്നാമതായിട്ട് പുരോ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം മുൻപിൽ എന്നാണ്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മനുഷ്യന്റെ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് പറയുന്ന ആളാണ് പുരോഹിതൻ. പാപകനായ ദൈവത്തിനും പാപനായ മനുഷ്യനും പാപം പ്രവേശിക്കുന്നതിന് മുൻപ് പൗരോഹിത്യം ഇല്ലായിരുന്നു, പൗരോഹിത്യം വേണ്ടായിരുന്നു. ദൈവം വെയിൽ ആറുമ്പോൾ ഏതോട്ടത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ യഥോവിയായ ദൈവത്തിന്റെ കാലൊച്ച കേൾക്കുമ്പോൾ ആദമും ഹവ്വയും കാഴ്ചവട്ടിച്ചെന്ന് നിൽക്കും. ആ വ്യവസ്ഥിതിയിൽ സൃഷ്ടിച്ച മനുഷ്യരിൽ പൗരോഹിത്യം ഇല്ലായിരുന്നു, പൗരോഹിത്യം വേണ്ടായിരുന്നു. അപ്പോൾ ദൈവം പൗരോഹിത്യം സ്ഥാപിക്കാൻ കാരണം പാപിയായ മനുഷ്യനും പാപനായ ദൈവത്തിനും മധ്യേ പാപ നിമിത്തം ബന്ധം നഷ്ടപ്പെട്ടപ്പോഴാണ് പൗരോഹിത്യം വേണ്ടി വന്നത്. അപ്പോൾ പാപനായ ദൈവത്തിനും പാപിയായ മനുഷ്യനും പാപം കച്ചവിട്ടപ്പോൾ, പാപം നദിച്ചുവൻ ഉയർത്തിയപ്പോൾ, പാപം മതിലുയർത്തിയപ്പോൾ പാപികളായ മനുഷ്യർക്ക് നേരിട്ട് പാപനായ ദൈവത്തിങ്കിലേക്ക് ചെല്ലാൻ പാപ നിമിത്തം കഴിയാതെ വന്നപ്പോൾ പാപനായ ദൈവത്തിനും പാപിയായ മനുഷ്യനും പൗരോഹിത്യം ദൈവത്താൽ സ്ഥാപിച്ചു കൊടുത്തു. അങ്ങനെയാണ് പൗരോഹിത്യം മനുഷ്യർക്ക് നിയമിക്കപ്പെട്ടത്. പൗരോഹിത്യത്തിന്റെ ഒന്നാം ഘട്ടം അത് രക്തച്ചൊരിച്ചിലോട് കൂടിയ വെളിയോടുകൂടെ ഏത് വ്യക്തികൾക്കും ഏത് സമയത്തും നേരിട്ട് ദൈവത്തിങ്കിലേക്ക് ചെല്ലായിരുന്നു. അവർ തിരിച്ചാത്തൊന്നും ആദ്യ ഘട്ടത്തിലില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ കായിലും ഹാബേലും ഒരേ നിലയിൽ യാഗമായി തന്നിരിക്കുന്നു. എന്നാൽ കായിനെ ദൈവം അംഗീകരിക്കാന് അത് അവന്റെ അവസ്ഥത്തെ ആകുവാണ്, ദൈവത്തിന്റെ വ്യവസ്ഥത്തെ അല്ലാതെയാണ്. അപ്പോ പൗരോഹിത്യത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ ഏത് സമയത്തും ഏത് വ്യക്തിക്കും രക്തത്തെറിച്ചതോട് കൂടിയ ബലിയാൽ ദൈവസന്നിധിയിലേക്ക് എല്ലാം. പൗരോഹിത്യത്തിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് വീട്ടിലെ മൂത്ത മടലിലേക്കാണ് വന്നിരിക്കുന്നത്. ഇരട്ടി പങ്കിന്റെ ഓഹരിയും അതുപോലെ കുടുംബത്തിൽ ദൈവിക വിഷയങ്ങൾ അനുഷ്ഠിക്കുന്നത് ആ വീട്ടിലെ ആത്മാവ് മൂത്ത മകനിൽ ഈ പൗരോഹിത്യത്തിന്റെ നില രണ്ടാം ഘട്ടത്തിൽ നിന്നിരിക്കുന്നു. മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ സീനായിയുടെ അടിവാരത്തിലേക്ക് നമ്മൾ വന്നാൽ സീനായിയുടെ മകളിൽ മൂത്ത യഹോവയായ ദൈവത്തിന്റെ കാക്കൽ ഇരിക്കുന്നു. അവർ പ്രമാണം പ്രാപിച്ചുകൊണ്ടിരിക്കുക, ഞാനല്ലാതെ ഉണ്ടാക്കി വെള്ളം തന്ത്രാനും എഴുതിനാത്തോയിട്ട് അവിടെ ഉത്സവമായില്ല. അപ്പോൾ പർവ്വതത്തിൽ പ്രമാണം അതേ നിമിഷത്തിൽ അതേ മലയുടെ അടിവാരത്തിൽ എഴുതണം. അങ്ങനെ വന്നപ്പോ മോശ കൽപ്പനകളുമായി താഴോട്ട് ഇറങ്ങി വന്നു. മോശയ്ക്കും വിശുദ്ധമാകും ചൊല്ലി മോശ ആ കൽപ്പനകൾ എറി മുടക്കേക്ക് ആ കാലക്കുട്ടിയെ ഇഴിച്ച് പൊടിച്ച് വെള്ളത്തിൽ കലക്കി ഇവരെ കുടിപ്പിച്ചു. എന്നിട്ട് മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മുന്നോട്ട് വരട്ടെ. അങ്ങനെ വന്നപ്പോ ഏതാണ്ട് 3000 പേര് വിഗ്രഹാരാധന നിമിത്തം അങ്ങനെ കൊല്ലപ്പെട്ടു. അവിടെ മുതൽ തുടർന്നുള്ള നാളുകളിൽ യഹൂദ മതത്തിൽ അകരോന്യകർമ്മ പ്രകാരമുള്ള ലേവ്യ പൗരോഹിത്യം നിലവിൽ വന്നു. ഇസ്രായേലിൽ ഒരാൾ പുരോഹിതനായിരിക്കണമെങ്കിൽ ആ വ്യക്തി ലേവ്യ ഗോത്രത്തിൽ ജനിക്കാളായിരിക്കണം. അതിലൊരു മഹാപുരോഹിതനായിരിക്കണമെങ്കിൽ ആ ലേവ്യ ഗോത്രത്തിൽ നിന്ന് ഒന്നുകൂടെ വേർതിരിച്ച അഹരോന്റെ മക്കൾ ആയിരിക്കണം. അങ്ങനെ യഹൂദ സംഘടനയിൽ അഖരോന്യക്രമപ്രകാരമുള്ള ലേവ്യ പൗരോഹിത്യം നിലവിൽ വന്നിരുന്നു. യേശു ക്രിസ്തുവിന്റെ തിരുസഭയിൽ ഇന്ന് നിലനിൽക്കുന്നത് അഖരോന്യക്രമപ്രകാരമുള്ള ലേവ്യ പൗരോഹിത്യം അല്ലെന്ന് തെളിയിച്ചെങ്കില് തിരുസഭയ്ക്ക് ഇവിടെ മഹാപുരോഹിതൻ ഇല്ലെന്ന് തെളിയും. യേശുക്രിസ്തുവിന്റെ സഭയ്ക്ക് ഒരേ സമയത്ത് ഒരുപാട് മഹാപുരോഹിതന്മാരില്ല. യേശുക്രിസ്തുവിന്റെ സഭയ്ക്ക് ഈ മണ്ണിൽ മഹാപുരോഹിതന്മാരില്ല. മഹാപുരോഹിതൻ സ്വർഗത്തിലാണ്. അത് യേശുക്രിസ്തുവാണ് ആകാശമേഖങ്ങളെ കടന്നു പോയ മത്സ്യസഭയത്തിന്റെ ക്രമപ്രകാരമുള്ള യഹൂദ ഗോത്രക്കാരനായ ാണ് യേശു ക്രിസ്തുവിന്റെ തിരുസഭയുടെ ഏക മഹാപുരോഹിതൻ. അത് തെളിയിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ സഭയ്ക്ക് മഹാപുരോഹിതയില്ലേ. അതിന് ചില തെളിവുകൾ പറയാം. ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ എന്റെ കൈയും വെട്ടു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എതിർക്കാം. എന്നാൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതന്നെ കാട്ടുകൊണ്ട്, കാരണം ഇത് സത്യഗ്രന്ഥത്തിൽ തന്നെ ഞാൻ ഈ പറയുന്നത്. പ്രകാരമുള്ള ലേവ്യ പൗരോഹിത്യം ഇന്ന് ഭൂമിയിൽ ഉണ്ടോ ഇല്ലയോ? ഇല്ല. അതിന് ഞങ്ങൾ പ്രസക്ത തെളിവുകൾ പറയാം. തെളിവ് ഒന്ന് ആരംഭിക്കാം. ചില നിരക്കുകൾ, അതായത് ആചാരത്വം കൈക്കൊണ്ട് അഹരോനോട് ഒന്നിട്ട് അഹരോൺ അത് കറിയാണ് ചേരി കറിയ അത് യൂഹന്നാണ് ചേരി യൂഹന്ന അത് ഈശോയിൽ ഈശോ തന്റെ നൽ ശിഷ്യന്മാർ ചേരി ശിഷ്യന്മാർ സമാനജാതികൾക്ക് വേണ്ടിയാണ്. അത് പാട്ട് പോലെ പാടാൻ എനിക്കറിയത്തില്ല. ഞാൻ യാക്കോബായക്കാരൻ അറിഞ്ഞു. ഈ പാട്ടൊക്കെ പഠിക്കുന്ന പ്രായത്തിലുണ്ട് രക്ഷയിലേക്ക് പോയി. എനിക്ക് പാടാൻ അറിയത്തില്ല. ഒരു കാര്യമാണ്, അപ്പോഴ് ആത്മാചാരത്വം മൂച്ച അഹരോനോടൊന്നിച്ച് പ്രാപിക്കുകയും അവൻ കറിയായിട്ട് ചെയ്യുകയും കറിയ യൂതന്നാന്ന് കൊടുക്കുകയും യുവന മിഷിയായിട്ട് അത് കൊടുക്കുകയും മിഷിയ സ്ത്രീകന്മാർക്ക് അത് കൊടുക്കുകയും സ്ത്രീകന്മാരിലൂടെ നാനാജാതികൾക്ക് അതേറിയെന്നാണ് ആ പഴയ പാട്ട്. ആ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനപരമായ സത്യത്തിനകലെയാണ് ആ പാട്ട്. ഗ്രൂപ്പ് വരുമ്പോ പിന്നെ കാര്യം തിരിയും. അഹരോൻ പൗരോഹിത്യത്തിന്റെ ആദ്യത്തെ മഹാപുരോഹിതനും അതിന്റെ ഒരുവിടത്തെ മഹാപുരോഹിതൻ സെക്കരിയാവാണെന്ന് വ്യക്തം. സെക്കരിയാവ് കൂടുതൽ പോയാലും കാര്യത്തിൽ താനെ എത്തിക്കാൻ നിന്നു. അങ്ങനെ നിന്നപ്പോൾ ഒരു ദർശനം ഉണ്ടായി. കറിയാവോട് ദൈവം സംസാരിച്ചു, നിനക്ക് ഒരു മകൻ ജനിക്കും. അവനെ മൊത്തം ലോഡെന്നാണ് കൊടുത്തെന്ന് പറയാൻ വേദനത്തെ കുറിച്ച് സാമാന്യ പഠനമൊന്നും ആർക്കോരും വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം ലോഡെന്നാൽ വടിയും മുടിയും താനവസ്ത്രങ്ങളും അണിഞ്ഞ് പട്ടത്വം സ്വീകരിച്ച് ഒരൊറ്റ ദിവസം ദേവാലയത്തിൽ ഇത് പ്രാതിഷ്ഠിച്ചിട്ടില്ല. പട്ടക്കാരനല്ലായിരുന്നു, ഒരു പ്രകാശകരായിരുന്നു. ആരും തമ്മിലും ഉടുക്കും അരയിൽ തോന്നാറും വെട്ടിക്കിളിയും കാട്ടുകാരും തിന്നുകൊണ്ട് മരുഭൂമിയിലെ തുടങ്ങി വന്ന് ചെണ്ടിപ്പൊരി നിന്ന കണ്ണുകളോടെ മനുഷ്യഹൃദയങ്ങളിലേക്ക് തുറച്ചിടാവുന്ന നോട്ടത്തോടെ പാപം പാപമാണെന്ന് വിളിച്ചു പറയുന്ന ഈ പരിപരിപ്പൻ മനുഷ്യൻ ഒരു പട്ടക്കാരനല്ല. ഇവരെല്ലാരും പത്രം കൊടുത്തെന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ വേദപത്രം കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല. അദ്ദേഹം സ്നാപന ലോകനാനായി അറിയപ്പെടുന്നു, അദ്ദേഹം പ്രവാചന ലോകനാനായി അറിയപ്പെടുന്നു. എന്നാൽ ഒരു പുരോഹിതനായി അറിയപ്പെടുന്നില്ല, ഒരു ദേവാലയത്തിലും ഇത് കിട്ടിയിട്ടില്ല. അതിരോപ്രകാരമുള്ളത്തിൽ അധിഷ്ഠിതമായ മതം തീയും പുഴയും മണവും മടിയടിയുമായി ആ ദേവാലയത്തിൽ തുടരുമ്പോൾ യോഗല്ലാതി പോയി മരുഭൂമിയിൽ നടത്തുന്നു. ഈ ദേവാലയം ഈ വിദ്രോഷയായി തന്നെ വേണം. അവിടെ നടക്കുന്ന യദ്രൂഷ പത്തത്വത്തിന്റെ യദ്രൂഷയാണോ? അല്ല, പ്രവാചകന്റെ യദ്രൂഷ. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ജോലാൻ പത്തക്കാരനായിരുന്നെന്നോ പത്തം കിട്ടിയിരുന്നെന്നോ ഏതാണെങ്കിലും ദേവാലയത്തിൽ ശുശ്രൂഷ അമച്ചിരുന്നെന്നും തെളിയിച്ചോ? സത്യമല്ല. ജോലനാന് പത്തം ഇല്ലായിരുന്നു, ജോലനാൻ പത്തക്കാരനല്ലായിരുന്നു, ജോലനാൻ ഒരു പ്രവാചകനായിരുന്നു. സ്നാത്മക യോഹന്നാൻ പുരോഹിതനല്ലായിരുന്നു. Thank you. രണ്ടാമത്തെ പ്രസക്ത ന്യായം നേമിയ പുസ്തകം 21:10 ഒരു സഹോദരൻ ഒന്ന് വായിച്ചു. നേമിയ പുസ്തകം 21:10 അവിശ്വാസം തലവരിക്കപ്പെട്ടവർ വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവരുമായി സഹോദരന്മാരും മഹാവിരോധിയായവർ തന്റെ തലമുടി ചുറ്റിപ്പറിക്കൽ വസ്ത്രം
ഒരാളെയും മയക്കിന്റെ മുമ്പിൽ നിന്ന് വായിക്കാം. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യന് തിരിയാതെ വന്നാൽ അതിന്റെ ഉണ്ടാകും തിരിഞ്ഞാൽ സത്യത്തിലോട്ട്
അവിശ്വാസികളും തലയിൽ ഒഴിക്കപ്പെട്ടവരും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവരുമായി തന്റെ ദൂരന്മാരിൽ മഹാപ്രയോജനായ തന്റെ തലമുടി ചുറ്റിപ്പറിക്കയും വസ്ത്രം കീഴുകയും അരുത്.
പ്രമാണത്തിന്റെ അകത്ത് ഒരു മഹാപുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട് സ്ഥാനവസ്ത്രമണിഞ്ഞാൽ ആ മഹാപുരോഹിതൻ ആവിഷ്കാരത്തൊരിക്കലും തമുടി തിറ്റിപ്പറിക്കുകയോ സ്ഥാനവസ്ത്രം കീറുകയോ അരുത്. ഈ പ്രമാണത്തിനകത്ത് മഹാപുരോഹിതനായോ ഒരു പ്രത്യേക ഘട്ടത്തിൽ തന്റെ സ്വന്തം
64-ാം വാക്യമായിരുന്നു മനുഷ്യ പുത്രം പ്രവർത്തിച്ചാക്കി വരുന്നു ഉടനെ മഹാപുരോഗി ദൈവദൂഷണം പറഞ്ഞു പക്ഷേ നമുക്ക് എന്നാവശ്യം.
അതായത് കർത്താവായ യേശുക്രിസ്തു കയ്യാപ്പാടിന്റെ മുമ്പിൽ
പറഞ്ഞുകൊണ്ടിരുന്നു.
അങ്ങനെയല്ല പറയേണ്ടത്,
മറുപടി പറഞ്ഞു
ഈ വണ്ടികളായ ദൈവത്തിന്റെ പുത്രനാണോ? ആ ചോദ്യത്തിന് ഏറ്റവും തൊഴിഞ്ഞു മാറിയിരുന്നെങ്കിൽ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് നമ്മുടെ ആത്മാവിന്റെ
വീടെടുത്തിരിക്കുന്നത്.
പറഞ്ഞു ഞാനാകുന്നു ഞാനാകാത്ത വേദങ്ങളെ മാത്രമാക്കി ശത്രുയോട് വരുന്നത് നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. മഹാപുരോഹിതൻ തന്റെ സ്ഥാനവസ്ത്രം കീറി അവ ലേഖനപ്രമാണ പ്രകാരം മഹാപുരോഹിതനായ അഭിഷേകം തലയിലൊഴിക്കപ്പെട്ടവരും വസ്ത്രം ധരിക്കപ്പെട്ടവരും തലമുടി തെറ്റിപ്പറിക്കുകയോ സ്ഥാനവസ്ത്രം കീറുകയോ അരുതെന്ന പ്രമാണം അതിനകത്തു വന്ന മഹാപുരോഹിതൻ സ്വന്തം വസ്ത്രം കീറിക്കറി. ഇതെന്തിനാ തെളിയിക്കുന്നു? നിഴലായ പൗരോഹിത്യത്തിന്റെ മുമ്പിൽ പൊരുളായ പൗരോഹിത്യം ഇറങ്ങി വന്നപ്പോൾ പൊരുളിന്റെ മുമ്പിൽ നീരൻ സ്ഥാനവസ്ത്രം കീറി അക്ഷര പറഞ്ഞൊഴിയുക. നിഴൽ എന്നുവരെയാ പൊരുള് വരുന്നവരെ പൊരുള് വന്നു കഴിഞ്ഞാൽ പിന്നെ നിഴൽ എന്നേത്തിനാ? ഇപ്പൊ എന്റെ അപ്പൻ ഇപ്പൊ ഒരു ചൂടലിരിക്കുക, അപ്പന്റെ ശരീരത്തിലോട്ട് സൂര്യപ്രകാശം അടിച്ച് ഒരു ഭിത്തിയിൽ എന്റെ അപ്പന്റെ ചായ ഇങ്ങനെ പതിഞ്ഞിരിക്കും. അപ്പൊ ഞാൻ ആ മടി മോടിപ്പോയി ആ ചായയെ കെട്ടിപ്പിടിക്കുക എന്റെ ഒപ്പച്ചോ എന്ന് വിളിച്ചാൽ ഞാൻ പൊട്ടൻ പൊരിതായിരിക്കുന്നു. പിന്നെ നീ അല്ലാത്ത ഈ നിഴലിനെ കെട്ടിപ്പിടിക്കുന്നു. Yes, sir. നിന്ന് ഒരു പ്രധാനത്തിൽ ആരാധിച്ച് പല പ്രധാനത്തിൽ അങ്ങ് പോവുക. ആരാധ്യനായ ദൈവത്തെ അകത്തും ആരാധകരെ പുറത്തും ഇട്ട് തിരച്ചേരിയിട്ട് നിരച്ചു നിർത്തിയിരിക്കുന്ന മതം, ആ മതത്തിനെതിരെ ആരാധകരെ നേരിട്ട് ആരാധ്യന്റെ കൽത്തുവട്ടിനെ കൊണ്ടുള്ള ഒരു പുതുവഴി വെച്ച് തുറന്നുകൊണ്ട് തിരച്ചീര നീങ്ങും. അതിനൊരു തെളിവും പറയാം. ഈ വേദപുസ്തകത്തിൽ നിങ്ങൾ എടുത്തു പറയുമ്പോൾ വേദപുസ്തകത്തിലെ വാക്യങ്ങളല്ല ഈ എടുത്തു പറയുന്നത്. അങ്ങനെയാണെ നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ ഒക്കോ ഇല്ല. അതുകൊണ്ട് ഒരു വാക്യം വായിക്കാം. അതുകൊണ്ട് എന്നാ സാധിച്ചത്? എബ്രായ ലേഖനം 10:19-22 വരെ വായിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, യേശുദേവനിൽ നമുക്ക് പ്രദർശിച്ച ആദ്യങ്ങളോടുകൂടിയായി വിശ്വസ്തത്തിലേക്കുള്ള പ്രവർത്തനത്തിന് കഴിയും. ദൈവാലയത്തിന്റെ ഒരു മഹാപ്രേമം നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷിയിൽ നിങ്ങളാറ് ഹൃദയങ്ങനെ തളിക്കപ്പെട്ടവരും ശുദ്ധമനസാ കൈകാര്യം കഴിയപ്പെട്ടവരുമായി പരമാസത്തോട് അടുത്ത് ചെയ്യുക. ഈ വായിച്ചതായ വേദപ്രാജത്തിലേക്ക് വരുമ്പോൾ യേശു തന്റെ സേവനങ്ങൾ തിരച്ചില കാൽവറിയിലൊക്കെ ചീർക്കുമ്പോൾ ദൈവം ദേവാലയത്തിന് തിരശീല ഈന്തിക്കണം. അതിന്റെ സത്യത യേശുക്രിസ്തുവിലൂടെ ആരാധകർക്ക് പ്രാകാരത്തിൽ നിന്ന് നേരിട്ട് പോണോന്ന് വരെ വഴി തുറന്നു. അതുവരെ എങ്ങനെയായിരുന്നു അകരോജ ക്രമപ്രകാരമുള്ള ലേവ്യപൗരോഹിത്യം 4,000 കൊല്ലം സകലത്തോടി കയറ്റിയിട്ടും ആരാധകരെ പ്രാകാരത്തിൽ നിർത്താനല്ല അവിടെ ഒരിഞ്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവരോജ ക്രമപ്രകാരമുള്ള ലേവ്യപൗരോഹിത്യം 4,000 കൊല്ലം യാഗം കഴിച്ചും കർമ്മങ്ങൾ എത്തിച്ചും പാളിയും പ്രാർത്ഥിച്ചും ധൂപം വീശിയും അവരെ കഴിഞ്ഞെങ്കിലും ആരാധകരെ പ്രാകാരത്തിന് നിർത്തി തിരശീലയിട്ട് തിരശീലയ്ക്ക് അകത്ത് അവരും പുറത്തി വരും. എന്നാൽ അവരുടെ പൗരോഹിത്യത്താൽ ജനങ്ങളെ നേരിട്ട് പ്രാകാരം നടത്തി കൃപാസനത്തിനെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഒരു പൗരോഹിത്യത്തിന്റെ പ്രയത്നം എന്ന് പറയാ അവരുടെ സ്ഥാനവസ്ത്രമല്ല, അവരുടെ പ്രതാപവും അധികാരമല്ല, അവരുടെ സ്വാധീനതയല്ല, അവരുടെ വിദ്യാഭ്യാസമല്ല, അവരുടെ വായുധാരങ്ങളല്ല, തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളെ എത്രയും ദൈവത്തോടെ അടുപ്പിച്ചുകൊണ്ട് നിർത്താം. അതാണ് പൗരോഹിത്യത്തിന്റെ പ്രയത്നം. അതിനോപ്രകാരത്തിലെ ദൈവ പൗരോഹിത്യം 4,000 കൊല്ലങ്ങൾ പയറ്റിയിട്ടും ആരാധകർ പ്രാകാരത്തിലും പുരോഹിതം വിശുദ്ധ സ്ഥലത്തും അടിമരിച്ച സ്ഥലത്ത് ആണ്ടൊരിക്കൽ മഹാപുരോഹിതനെങ്കിൽ ഈ വ്യവസ്ഥിതി തുടർന്നപ്പോൾ ആരാധകരെ നേരിട്ട് ആരാധ്യന്മാരെ കൊണ്ടുപോകാൻ മതത്തിനെതിരെ ദൈവ മാർഗം ഇറച്ചു വിട്ടു. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ തിരുവരിയാൽ പ്രാകാരത്തിൽ നിന്ന് നേരിട്ട് കൃപാസനത്തിലേക്ക് വഴി തുറന്നിരിക്കുന്നു. അപ്പൊ പൗരോഹിത്യം ചീന്തലും ദേവാലയത്തിലെ തിരശീല കീറലും എങ്ങനെ കാണിക്കുന്നു? ന്യായപ്രമാണവും അകരോഗ്യപ്രകാരമുള്ള ലേവ്യപൗരോഹിത്യവും ഇത് യേശു ക്രിസ്തുവിലൂടെ നിവർത്തിച്ച് നീക്കിയിരിക്കുന്നു. തുടർന്നൊരു തെളിവൂടെ പറഞ്ഞാൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങേണ്ടത് യെരുശലേം ദേവാലയത്തിലുണ്ടായിരുന്നു. അതെ, എന്നാൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ദേവാലയത്തിലിറങ്ങാതെ മാറി മസ്കോത്തിന്റെ മാറിയമുറിയിൽ ഇറങ്ങി. അതെന്തിനാ കാണിക്കുന്നു? ഈ ദേവാലയത്തോടുള്ള പൗരോഹിത്യത്തോടുള്ള ന്യായപ്രമാണത്തോടുള്ള സകല ഇടപെടലും നിലച്ചു എന്ന് തെളിയിച്ചുകൊണ്ട് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ആ ദേവാലയത്തിലിറങ്ങാതെ മാറി സാധാരണക്കാരനായ മസ്കോത്തിന്റെ മാറിയമുറിക്കകത്ത് ഇറങ്ങി ിറങ്ങിക്കൊണ്ട് അവരെ സഭ സ്ഥാപിക്കപ്പെട്ടു. ആ തിരു അകരോജ്യപ്രകാരമുള്ള ഏഴാത്ത തുടരുന്നത് അമ്പലാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ പോഷിപ്പാത്ത കാരണം തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതവർഗവും സ്വവിശുദ്ധവർഗവും സ്വന്തകരവുമായ ആ പൗരോഹിതമായിപ്പോ സ്ഥാപിച്ചിരിക്കുന്നു. രാമപത്രോസ് രണ്ടാം അധ്യായം ഒൻപതാം വാക്യം വായിച്ചാൽ ഈ തിരുസഭയ്ക്ക് മഹാപുരോഹിതരില്ല, മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്, ഇവിടെ ഉള്ളവരെല്ലാം രാജകീയ പുരോഹിതവർഗമാണ്. എഴുതോ വായിക്കാം.
നിങ്ങളോ അന്ധകാരത്തിന്ന് അയൽപ്പുറത്തേക്ക് നിങ്ങളെ വിളിച്ചവരുടെ അക്രമങ്ങളെ ദർശിപ്പാൻ നിൽക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരാരെയും
തിരഞ്ഞെടുക്കപ്പെട്ടവരാരെയും
രാജകീയ പുരോഹിതവർഗവും
രാജകീയ പുരോഹിതവർഗവും
വിശുദ്ധ വർഷവും
വിശുദ്ധ വർഷവും
ബന്ധകരവുമാകുന്നു,
സ്വന്തകരവുമാകുന്നു. അപ്പൊ പത്രോത്രിയായ വിശ്വാസമില്ലേ, പത്രോത്രിയായ വിശ്വാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ പത്രോത്രിയ എഴുതിയിട്ടിരിക്കുന്ന ഈ വചനങ്ങളോട് നിങ്ങൾക്ക് എതിർക്കാവോ? പത്രോത്രിയായും സിംഹാസനത്തെയും ധാരാളം വായ്പുവെട്ടുന്ന പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാക്കുന്ന നിങ്ങൾക്ക് പത്രോത്രിക ഇരുന്ന സിംഹാസനത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്ന നിങ്ങൾ പത്രോത്രിയ ഇരുന്ന സിംഹാസനത്തിനാണോ, പത്രോത്രിയായ ഇരുന്നപ്പോ ആകാശത്തിരുന്ന ദൈവമണ്ഡലത്തിനാണോ വില കൊടുക്കുന്നത്? ആ പത്രോത്രിയായ ഈ പറയുന്ന അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വർഷവും സ്വന്തവും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സഭയിൽ അന്ധകാരത്തിൽ നിന്ന് സുവിശേഷമാകുന്ന അത്ഭുതപ്രകാശത്തിലേക്ക് വിളിച്ചു വേർതിരിച്ച രക്ഷിക്കപ്പെട്ട പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിദ്യാഭ്യാസജ്ഞാനം സ്വീകരിച്ച പരിശുദ്ധാത്മജ്ഞാനം പ്രാപിച്ച വേർപെട്ട വീണ്ടെടുക്കപ്പെട്ട വീണ്ടും ജനിച്ച നീതീകരിക്കപ്പെട്ട തന്റെ മക്കളന്മാരെല്ലാം രാജകീയ പുരോഹിതവർക്കോ? തിരുസഭയിൽ ഈ ബൈബിൾ അനുസരിച്ച് തിരുമേനിയും അരിമേനിയും ഇല്ല, ഒരു മേനി. ഇത് മഹാപുരോഹിതൻ സ്വർഗത്തിൽ ഈ ഭൂമിയിൽ പുരോഹിതന്മാരാണ് അവന്റെ മക്കളെല്ലാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആകയാൽ ആകാശങ്ങളെ കടന്നുപോയാലും ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സഭയുടെ മഹാപുരോഹിതൻ യേശുക്രിസ്തുവിനെയാണ്. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വിളിച്ചു പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ കൃപായുഗം ലോകത്തിന്റെ താരിമോടികളിൽ അധികാരത്തിന്റെ തെങ്ങാലുമായി സഭയുടെ മഹാപുരാജിതന്മാർ എന്നവർ അവകാശപ്പെടുന്നത് നമ്മുടെ കണ്ണുകൾ തുറന്നു കിട്ടട്ടെ. നമ്മുടെ മഹാപുരോഹിതരായ യേശു ക്രിസ്തുവിന് അത് ഇത് യാതൊന്നും ഈ ലോകത്തിലോട്ട് ഒന്നും കിട്ടിയില്ല. യേശു ക്രിസ്തുവിനെ അന്നത്തെ യഹൂദജാതിയും റോമൻ ജനതയും പച്ച പൈമര കുരിശിൽ ക്രൂശിച്ചെങ്കിൽ യേശു ക്രിസ്തുവിനകത്ത നാമധേയ മതങ്ങളെ നിങ്ങൾ സ്വർണ്ണക്കുരിശിലും വെള്ളിക്കുരിശിലും യേശുവിനെ ക്രൂശിച്ചിട്ടിരിക്കുകയാണ്. കിടക്കുന്ന യേശുവിന് പ്രാകാരത്തിൽ നിൽക്കുന്ന ജനത്തിനോട്ട് ജനത്തെ ആൾത്താരയിൽ നിന്ന് അതെ വെള്ളത്തിന്റെ പുത്രനായി കൊണ്ട് ജനത്തിന്റെ അടുക്കളേക്ക് ഇറങ്ങി വരൂ. ജനത്തിനാവിന്റെ മരക്കുരുത്തിൽ തറയ്ക്കപ്പെട്ട യേശുവിനെ അല്ല ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനെയാണ് ജനത്തിനാവശ്യം.
Yeah.